നമുക്ക് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ കടന്നു വരാനായിട്ട് ദൈവം അവസരം തന്നല്ലോ. നാം പുതിയ ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ചൊരു വ്യക്തതയാണോ, അതിനെക്കുറിച്ചൊരു ആ നിലയിൽ ഒരു ഉറപ്പാണോ, അതോ അനിശ്ചിതമായ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഭയമാണോ, പലപ്പോഴും ഇതെങ്ങനെയാകും. ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി, പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. കർത്താവേ, 2007 പലവിധമായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ഇനി പുതിയ വർഷത്തിലേക്കും ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ നിലയിലൊരു, പലപ്പോഴും നാം മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലെ ചില ആശങ്കകൾ കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം ഈ ഭാവിയുടെ മുമ്പാകെ പകച്ചു നിൽക്കുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, മുമ്പിൽ എന്താണുള്ളത് എന്ന് നമുക്ക് വ്യക്തതയില്ല, നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തെല്ലാമാണ് ഭാവിയിൽ ഒളിഞ്ഞിരിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് നമുക്കൊരു നേരത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് ആ അനിശ്ചിതത്വം നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്താറുണ്ട്, പേടിപ്പിക്കാറുണ്ട്. നാം യോശുവയുടെ പുസ്തകത്തിലെ ഒരു വചനം കാണുന്നുണ്ടല്ലോ, യോശുവയുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 4-ാം വചനത്തില് യോശുവ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ആ പറയുന്ന രംഗം എന്ന് പറയുന്നത് മരുഭൂമിയില് അവർ യാത്രയെല്ലാം ചെയ്ത് അവർ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് തൊട്ടുമുമ്പാണ്. അങ്ങനെ യോർദാൻ നദി കുറുകെ കടന്ന് കനാനിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് യോശുവ പറയുകയാണ്, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അതിന്റെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാം വചനത്തിന്റെ കൂടുതലത്തെ ഭാഗം, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ശരിയല്ലേ? നാം പുതിയ നാളുകളിലേക്ക് കടക്കുമ്പോൾ മുമ്പിലുള്ള ദിവസങ്ങൾ പുതിയ ആഴ്ചയാകട്ടെ, പുതിയൊരു ദിവസമാകട്ടെ, പുതിയൊരു വർഷമാകട്ടെ, പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ, നമ്മള് ഈ വഴിക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ല, പുതിയ മുമ്പിലുള്ള ഒരു പുതിയൊരു ഭാവി. ആ പുതിയതിലേക്ക് കടക്കുമ്പോൾ ഈ വഴിക്ക് മുമ്പ് ഞങ്ങൾ പോയിട്ടില്ലല്ലോ, നമ്മൾ പോയിട്ടില്ലല്ലോ എന്ന് യോശുവ പറയുന്ന ഈ ഭാഗം പലപ്പോഴും എന്റെ മനസ്സിലെ കടന്നു വരാറുണ്ട്. ആ നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ഭാവി മുഴുവൻ വളരെ ഭാസുരമായിരിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മുമ്പിലുള്ളതെല്ലാം പൂമത്തെ വിരിച്ച ആ നിലയിലുള്ള നടപ്പാതയായിരിക്കും. അങ്ങനെയല്ല നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കും മരണത്തിനും തൊട്ടു മുമ്പ് താനെ കാൽവരി ക്രൂശിലേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരെ അനുചിതമായ ഒരു പാവയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരായിട്ട് കണ്ടിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. അപ്പോഴേ കർത്താവ് അവരെ ധൈര്യപ്പെടുത്താനായിട്ടും ആശ്വസിപ്പിക്കാനായിട്ടും പല കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും, കർത്താവ് ആ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ പോയി കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിരിക്കും എന്നൊരു ആ നിലയിലൊരു വാഗ്ദാനം, രാഷ്ട്രീയക്കാരൊക്കെ പലതും പറയുന്ന പോലെ ഒരു പൊള്ളയായ വാഗ്ദാനം നൽകി എന്ന് പോവുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവ് വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. ഞാൻ പോയാലേ എന്ത് പറ്റും? കർത്താവ് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആ ഒടുവിലത്തെ വചനത്തിലേക്ക് വരുമ്പോ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ ഒരു ആശ്വാസമല്ല നമ്മൾ പറഞ്ഞാൽ, ഒരു കണക്കിൽ നോക്കിയാൽ അതല്ലേ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞാണ് കർത്താവ് യാഥാർത്ഥ്യബോധത്തോടെ അവരുടെ മുമ്പാകെ അവരുടെ ഭാവിയെ പറയുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ലോകത്തിന് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക. നോക്കുക, കർത്താവായ യേശുക്രിസ്തു ഒരു പൊള്ളയായ യാഥാർത്ഥ്യത്തോട് നിരക്കാത്ത എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കും എന്നങ്ങ് പറയുകയല്ല ചെയ്തത്, മറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, നിങ്ങളുടെ മുമ്പില് നിങ്ങളെ കാത്തിരിക്കുന്നത് കഷ്ടങ്ങളാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ആ വചനത്തോട് ചേർന്ന് ഇതാ വളരെ മനോഹരമായ ഒരു വാചകം കൂടെ നമ്മൾ കാണുന്നു. എങ്കിലും ധൈര്യപ്പെടുകയും ഞാനേ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവര്, നാം പുതിയ ദിവസങ്ങളിലേക്ക് കാലെടുത്ത് നോക്കുമ്പോ, അല്ലെങ്കിൽ ഇനി എന്തായിത്തീരും, വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഈ ആഴ്ചയില് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുകയാണ്. അവരെ ഇതുവരെ കടന്നു പോയിട്ടില്ലാത്ത ഒരു വഴിയിലേക്കാണ് കാലി വെക്കുന്നത്. ജോലിക്കായിട്ട് ചിലർ ശ്രമിക്കുന്നു, പഠനത്തിനായിട്ട് ചിലർ പോകുന്നു. കാര്യങ്ങൾ അതുവരെ തങ്ങള് അഭിമുഖിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് പലരും ചുവടുകൾ വയ്ക്കുന്നത്. ഈ വഴിയെ ഇനി ഇതുവരെ നമ്മൾ പോയിട്ടില്ല, പക്ഷെ അങ്ങനെ പോകുന്നില്ല. ആ ഭാവിക്ക് മുമ്പിൽ നമ്മൾ നോക്കുമ്പോ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വചനം വളരെ യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് ഉൾക്കൊള്ളാം. ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? കഷ്ടങ്ങളുണ്ട്, നമ്മളെ കഷ്ടങ്ങൾ കാത്തിരിപ്പുണ്ട്. പക്ഷേ എങ്കിലും ഓ ഹൃദയത്തിന് ധൈര്യമുള്ളവരായിട്ടിരിക്കും, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആ നിലയിലാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. നാം ജീവിതത്തിലെ നമ്മുടെ അനുഭവങ്ങളിൽ കടന്നു വരുന്ന കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എന്തെല്ലാമാണ് അതിനോടൊപ്പം കൊണ്ടുവരുന്നത്. നാം രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിൽ നേരിട്ട പല കഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തിപരമായി സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ട് കൊരിന്ത്യർ എന്ന് പറയുന്നത് 1 കൊരിന്ത്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗലോസ് തന്റെ വ്യക്തിപരമായ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന, പങ്കിടുന്ന ഒരു മനോഹരമായ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് അതിന്റെ 1-ാം അധ്യായം 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനത്തിൽ സഹോദരന്മാരെ, ആസ്ത്രീയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. പൗലോസിനെ പോലെ ഓ ഒരു അപ്പോസ്തലൻ ആ നിലയിൽ നമ്മളെല്ലാം ബഹുമാനിക്കുകയും ഓ ലോകം വളരെ വളരെ അദ്ദേഹത്തെ വളരെ ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ കണക്കാക്കുകയും ചെയ്യുന്ന പൗലോസ് താൻ എന്താ പറയുന്നത്? താൻ പറയുന്നത് ഞാൻ നിരാശപ്പെട്ടു പോയെന്നാ പറയുന്നത്. പറഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ അത് പറയുക. നിരാശയുണ്ട് അവിടെ പറയുന്നത്. ഞങ്ങൾ ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്ക് നീതെ അത്യന്തം ഭാരപ്പെട്ടു, വളരെ ഭാരപ്പെട്ടു. അതിന്റെ 5-ാം അധ്യായത്തില് ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. 4-ാമത്തെ വചനത്തിലെ ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് പറയുന്ന അതേ പദം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. നോക്കുക, അങ്ങനെ വലിയ ഒരു ഭാരവും പ്രയാസവും അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. പൗലോസ് പക്ഷേ ആ കാര്യങ്ങള് സത്യസന്ധതയോടെ നമ്മുടെ മുമ്പാകെ വിവരിച്ചതിന് ശേഷം അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. അവിടെ തനിക്ക് പുതുതായി പല കാര്യങ്ങളും ലഭിച്ചതിനെ കുറിച്ച്, ആ കഷ്ടതയുടെയും നിരാശയുടെയും ഭാരത്തിന്റെയും മധ്യത്തിൽ നിന്ന് തനിക്ക് പുതിയ ചില കാര്യങ്ങൾ കൈവശം ലഭിച്ചതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളും പലപ്പോഴും ജീവിതത്തിന് കഷ്ടങ്ങളുടെ മധ്യത്തിൽ വരുമ്പോ നിരാശപ്പെട്ടു പോകാനും ഭാരപ്പെട്ടു പോകാനുമായിട്ട് വലിയൊരു സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, പൗലോസ് ഇപ്പോൾ പറഞ്ഞതുപോലെ എന്റെ ശക്തിക്കും അതീതമായിട്ട് ഞാൻ എന്ത് ചെയ്തു പോയി, ഭാരപ്പെട്ടതാണോ, എനിക്കിത് താങ്ങാനായിട്ട് കഴിയുണ്ടോ, ഞാനിത് അതിജീവിക്കുന്നു, ഈ പ്രശ്നത്തെ എനിക്ക് അതിജീവിച്ച് മുന്നോട്ട് ജയാളിയായിട്ട് പോകാനായിട്ട് കഴിയുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരാം. അത് അതിൽ തന്നെ തെറ്റില്ല. പൗലോസ് തന്റെ ചിന്തകളെ സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെയും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഞാനിതിനെ അതിജീവിക്കുമോ എന്ന് പൗലോസ് പറയുമ്പോ പൗലോസ് എന്ത് ചെയ്യും? പിന്നീട് നമ്മൾ കാണുന്നു അതിനെ അതിജീവിച്ചു. നമ്മളും കഷ്ടങ്ങളിലാകുമ്പോൾ പലപ്പോഴും വിചാരിക്കും, എങ്ങനെ ഇത് കടന്നു പോകും, എങ്ങനെ ഇതിന് അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് കഴിയും, ഇതിനെ എങ്ങനെ നേരിടാനായിട്ട് കഴിയും എന്ന് നമ്മളും ഭാരപ്പെട്ടു പോകാം. പക്ഷേ വളരെ മനോഹരമായ ഒരു വചനം 1 കൊരിന്ത്യരില് നാം കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായം നമുക്ക് വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്ന ആ ഭാഗത്ത് അതിന്റെ 13-ാമത്തെ വാക്യം, ഓ ദൈവം നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നോക്കുക. നാം രണ്ടു കോരം പേരുള്ള പൗലോസ് പറഞ്ഞതെന്താ? എനിക്കത് അതിജീവിക്കാൻ കഴിയുമോ എന്നാണ് പൗലോസ് സംശയം പ്രകടിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഇതാ വളരെ മനോഹരമായ ഒരു വചനം കാണുന്നു, നമുക്ക് കഴിവുള്ളതിന് മീതെ ഒരു പരീക്ഷയും നമുക്ക് നിലനിൽക്കുകയില്ല. നമ്മൾ പലപ്പോഴും ഒരു ദേവദാസൻ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, രണ്ടാം ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞിന് എഴുതാൻ തക്ക ചോദ്യ പേപ്പർ മാത്രമേ അതിന് കൊടുക്കുള്ളൂ. പിന്നെ നമ്മളൊരു പ്രത്യേക കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ആ ചോദ്യ പേപ്പർ എഴുതാൻ തക്കവണ്ണം ആ കാര്യഗൗരവമായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. നാം നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയിലൂടെയും കർത്താവ് നമ്മളെ കടത്തിവിടുകയില്ല. അതിന്റെ ഒന്ന് കൊരിന്ത്യർ 10:13 നിങ്ങൾ ശ്രദ്ധിച്ചോ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അപ്പോൾ നമുക്ക് നേരിടുന്ന പരീക്ഷകളിൽ എന്ത് നമുക്ക് ഉറപ്പാക്കാം? കർത്താവ് താങ്ങാനായിട്ടുള്ള ആ കൃപയോടെ നമുക്ക് തരും. നമുക്ക് സഹിപ്പാൻ കഴിയാത്തതൊന്നും ഒന്നും സംഭവിക്കുകയില്ല. 2 കൊരിന്ത്യർ 1 പൗലോസ് പറഞ്ഞത് എനിക്കത് അതിജീവിക്കാനായിട്ട് കഴിയുമോ എന്ന് സംശയം പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് പൗലോസ് അതിനെ അതിജീവിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത പരീക്ഷ കർത്താവ് തരികയില്ല എന്നുള്ളത് പൗലോസ് തന്റെ അനുഭവം കൊണ്ട് കൂടുതൽ വ്യക്തമാക്കിയാണ് ചെയ്യുന്നത്. അല്ലാതെ 1 കൊരിന്ത്യർ 10:13 വിരുദ്ധമായ ഒരു കാര്യമല്ല 2 കൊരിന്ത്യർ 1:8 പൗലോസ് പറയുന്നത്. രണ്ട് പരസ്പര പൂരകമാണ്. എനിക്ക് അത് അതിജീവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചു, പക്ഷേ ഞാൻ അതിനെ അതിജീവിക്കുക മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം വിശ്വസ്തൻ, അവനെ നമുക്ക് സഹിക്കാൻ കഴിയുന്നത് കൂടുതൽ പരീക്ഷകൾ തരികയില്ല. ആ പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുകയും തരും. സഹോദര സഹോദരി, നിനക്ക് ഇന്ന് അത് പറയാനായിട്ട് കഴിയുമോ? ഞാൻ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, ചില വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ പലതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിനപ്പുറത്തൊരു കാര്യമായിട്ട് കർത്താവ് തരികയില്ല. ഇതിനെക്കുറിച്ച് ഉറപ്പുണ്ടോ? ഓ, മലാഖിയുടെ പുസ്തകത്തിലെ 3:3 വചനം നമ്മൾ പലപ്പോഴും ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. അവിടെ എന്താണ്? അവിടെ ദൈവം തന്റെ മക്കളെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ ഏതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു? ഒരു തട്ടാന് പൊന്നും വെള്ളിയും ഉരുക്കുന്നതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് പൊന്നും വെള്ളിയും ഉരുക്കുന്ന തട്ടാൻ തേനിലൂടെ ഈ പൊന്നിനെ കടത്തിവിടുന്നത് ഒരു ലക്ഷ്യമില്ലാതെയല്ല. എന്തിനാണ്? ഉരുകി അതിലെ കീടങ്ങൾ മാറാനായിട്ട് ആ ലക്ഷ്യത്തോടെ ആണ് ആ തട്ടാൻ അത് ചെയ്യുന്നത്. നാം ഒരിക്കലെ ഇത് സംബന്ധിച്ച് ഒരു സംഭവകത പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് ഈ വാക്യം മലയാളി 3:3 വചനം ഒരു ബൈബിൾ സ്റ്റഡിയിലെ സഹോദരിമാരെ പങ്കുവെക്കുകയായിരുന്നു. പങ്കുവെച്ചപ്പോ അവർക്ക് വേണ്ടതുപോലെ മനസ്സിലായില്ല, ഈ തട്ടാൻ എങ്ങനെയാണ് ഈ പൊന്നൊരുക്കുന്നതും. ഈ കാര്യങ്ങൾ കേട്ടപ്പോ അവരെ ഒരു കാര്യം ചെയ്തു. അവരുടെ കൂട്ടത്തിലെ ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊരു പൊന്ന് പണിക്കാരനുണ്ട്, ഒരു ഗോതസ്ഥത്തുണ്ട്, ഒരു പൊന്നൊരുക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തിന്റെ ആലയിൽ ചെന്ന് ഞാൻ ഈ കാര്യം കാണാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കണ്ട കാര്യം അടുത്ത ബൈബിൾ സ്റ്റഡിക്ക് വരുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു സഹോദരി അവിടെ പോയി. അവിടെ പോയപ്പോ അവള് കണ്ടത് തട്ടാന് പൊന്നെടുത്ത് ആ തീയുടെ മധ്യത്തിൽ പിടിക്കുമ്പോ അവന്റെ കണ്ണ് എവിടാ? അവന്റെ കണ്ണ് ഈ പൊന്നിലേക്ക് തന്നെയാണ്. അത് ഉരുകി ഒരു പ്രത്യേക ആ അവസ്ഥയിൽ വരുമ്പോ പെട്ടെന്ന് തട്ടാന് അവനെ ആ തീയിൽ നിന്ന് മാറ്റി വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സഹോദരി അത് കണ്ടു. അപ്പോ ഇത് തട്ടാനോട് ഈ സഹോദരി ചോദിച്ചു, നീ കുറച്ചേറെ നേരം കൂടെ ഇത് തീയിൽ കുടിച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും? അപ്പൊ തട്ടാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അത് ആവശ്യത്തിന് അത് ഉരുകിയോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആവശ്യത്തെ കൂടുതൽ ഉരുകി പിന്നെ ഞാൻ അതിനെ തീ പിടിച്ചോണ്ടിരുന്നാൽ എന്ത് പറ്റും? ഈ പൊന്നല്ലെങ്കിൽ ഒന്നും ഉരുകി എവിടെ വീഴും? തീക്കകത്ത് വീണ് അത് നഷ്ടമായി പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന് അനുവദനീയമായ അതിന് ഒരുങ്ങുന്നതിനപ്പുറത്തുള്ള ഒരു നേരത്തെ ഞാൻ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. ഞാൻ ഉടനെ തന്നെ ആ നിശ്ചിത സമയത്ത് കൃത്യസമയത്ത് ഞാൻ അതിനെ വെള്ളത്തിലേക്ക് കൊണ്ടുവരും. എന്ന് സഹോദരിയോട് പറഞ്ഞു. പിറ്റേന്ന് പിറ്റേ ബൈബിൾ സ്റ്റഡിയിൽ അവൾ ഈ കാര്യം ബൈബിൾ സ്റ്റഡിയിൽ പ്രസ്താവിക്കുകയും ഓ കഷ്ണങ്ങളിലൂടെ കടന്നുപോയ പല സഹോദരിമാരെയും ആ കാര്യം ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ നേരത്തെ ഒരിക്കലെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, നാം കടന്നുപോകുന്ന കഷ്ണങ്ങളില് നമുക്ക് ആ നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് ദൈവം അത് ആ തീക്കകത്ത് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. കൃത്യസമയം അവിടുത്തെ കണ്ണ് നമ്മുടെ മേലാണ്, കണ്ണ് നമ്മുടെ മേലാണ്. അവിടുന്ന് കൃത്യമായി ഉരുകി കഴിയുമ്പോൾ അത് വെള്ളത്തിലേക്ക് മാറ്റും. എന്നും തെങ്ങിലും നമ്മൾ അങ്ങനെ ആ നിലയിലായിരിക്കില്ല. സഹോദര, ഞാൻ നിന്റെ പരീക്ഷകളെ നിനക്കുള്ള നേരിടുന്ന പ്രശ്നങ്ങള് തരുന്നു കഴിഞ്ഞു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇല്ല, നിങ്ങൾക്കാ വ്യക്തമായിട്ട് അറിയാവുന്നത് ആർക്കാണ്? ആ നല്ല തട്ടാൻ ഈ കാര്യം അറിയും. എത്ര നേരം അവിടെ പിടിക്കണമെന്നുള്ളത് അവിടത്തേക്ക് അറിയാം. അവിടുന്ന് കൃത്യസമയത്ത് അത് മാറ്റും. നമ്മൾ പലപ്പോഴും ചില ഫാക്ടറികളിലൊക്കെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരതിന്റെ ഇൻഡിക്കേറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണാം. അത് എപ്പോഴാണ് അത് ഓഫാക്കേണ്ടത്, അതിന്റെ എത്ര നേരം അത് അനുവദിക്കണം, അതിനു വേണ്ടി അവർ ആ ഇൻഡിക്കേറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ സൂര്യൻ ഇങ്ങനെ ഉയർന്നുയർന്ന് ഒരു 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 ചുവപ്പ് മേഖലയിലേക്ക് അങ്ങോട്ട് കടക്കാൻ പോകുന്ന നിമിഷം അവരുടെ കൃത്യത്തിന് ആ സ്വിച്ച് ഓഫാക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ ഒരു നിമിഷം പോലും ദൈവം എന്ത് ചെയ്യുകയില്ല. ദൈവം നമ്മളെ ആ തീയിലെ തിരുത്തിയില്ല. ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. പ്രിയമുള്ളവര്, ഈ നിലയിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് കർത്താവ് ചെയ്യുന്നത്? നമ്മളുള്ള കീടങ്ങൾ മാറാൻ വേണ്ടി കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ഈ നേരത്തെ നമ്മളൊരിക്കൽ ജീവമൊഴിയില് വ്യത്യസ്തമായ രീതിയിൽ ഉരുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് വന്നത് ഞാൻ ഓർക്കാറുണ്ട്. അതായത് ഇരുമ്പ് ഉരുക്കാക്കി തീർക്കുമ്പോൾ പല വിധത്തിലുള്ള ചൂടിലൂടെ അതിനെ കടത്തിവിടും. പല വ്യത്യസ്തമായ ചൂടിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിടും. എന്നിട്ട് അതിനെ പെട്ടെന്ന് തണുപ്പിലേക്ക് മാറ്റി. ഇങ്ങനെയെല്ലാം മാറ്റി 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 അതിന്റെ കീടങ്ങളെല്ലാം മാറ്റി ഏറ്റവും നല്ല ഉരുക്ക് അതെന്തിനു ഉപയോഗിക്കും? അത് ഏറോപ്ലൈൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും എന്നാണ് ആ കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ എത്ര ഉരുക്കിയാലും കീടം മാറാതെ പിന്നെയും പിന്നെയും നല്ല രീതിയിൽ ഉരുക്കപ്പെടാതെ ഇരിക്കുന്ന ആ ഉരുക്ക്, ആ ഇരുമ്പ് എന്തിനു ഉപയോഗിക്കും? കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നമുക്ക് രണ്ടും ഉരുക്കാണ്, രണ്ടും ഇരുമ്പ് ആ നിലയിലെ തീയിൽ പിടിച്ച് ഉരുകി അതിനെ ശുദ്ധി ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ നല്ലതുപോലെ ശുദ്ധി ചെയ്തതിന് ശേഷം ഒരു കീടവും അതിനകത്തില്ല എന്ന് കാണുമ്പോൾ അത് ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി കഴിയുമ്പോൾ എത്ര വലിയ ചൂടിനെയും എത്ര വലിയ തണുപ്പിനെയും നേരിടാൻ ആ മെറ്റല് തയ്യാറായി കഴിയുമ്പോൾ അതിനെ എന്തിനുപയോഗിക്കും? ഏറോപ്ലൈൻ ഉണ്ടാക്കാനായിട്ട്, വിമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. എന്നാൽ ആ നിലയില് ഓ ചൂടിലും തണുപ്പിലൂടെ കടന്നു പോകാത്തതിനെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാര്യം കളിപ്പാട്ടം ഉണ്ടാക്കി അത് ചില കഴിഞ്ഞ് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ആർക്ക് ജീവമായ ഒന്നും ഉണ്ടാകുകയില്ല. സഹോദരി, രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ഏറോപ്ലൈൻ ക്രിസ്ത്യാനിയുണ്ട്, കളിപ്പാട്ട ക്രിസ്ത്യാനിയുണ്ട്. നിനക്ക് കളിപ്പാട്ട ക്രിസ്ത്യാനിയായിട്ട് ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ നിലയിലുള്ള വലിയ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ നിനക്ക് നേരിടേണ്ടതായിട്ട് വരികയില്ല. എന്നാൽ അതിനപ്പുറത്തെ ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കാനും ആ നിലയിൽ അനേകരെ വഹിച്ചുകൊണ്ട് പോകാനും ഒക്കെയായിട്ട് നീ ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പൗലോസ് ആ നിലയിലുള്ള ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനെ കുറിച്ചാണ് ഈ കൊരിന്ത്യരിൽ പറയുന്നത്, രണ്ട് കൊരിന്ത്യരിൽ പറയുന്നത്. ഇങ്ങനെ പോയപ്പോ എന്ത് സംഭവിച്ചു? ഈ അനുഭവങ്ങൾ കൊണ്ടെല്ലാം മൂന്ന് തരത്തില് മൂന്ന് പേർക്ക് പ്രയോജനമുള്ളതായിട്ട് നമുക്ക് കാണുന്നു. പൗലോസ് താഴെ പറയുകയാണ്, താന് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഒന്ന് തനിക്ക് തന്നെ പ്രയോജനമുണ്ടായി, രണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടായി, മൂന്ന് ദൈവത്തിന്റെ മഹത്വമുണ്ടായി. മൂന്ന് തരത്തില് ഈ കഷ്ടതകൾ പ്രയോജനമായി തീരും. പൗലോസിനെ സംബന്ധിച്ചെന്താ അവനെ അതിന്റെ ഒൻപതാമത്തെ വാക്യം, അതേ ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർത്തിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. നോക്കുക, ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പൗലോസിന് എന്തുണ്ടായി? പൗലോസ് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവന്റെ ജീവിതത്തിൽ ദൈവമല്ലാതെ മറ്റാരുമില്ല. കർത്താവ് നീ മാത്രമേ വന്നു, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ കടന്നു വന്നു. പലപ്പോഴും പരീക്ഷണങ്ങൾ നമ്മളെ ആ നിലയിൽ കൊണ്ടുവന്നെത്തി. നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ബന്ധുമിത്രാദികള് സഭയിലുള്ളവര് ഇവരൊക്കെ ഒരു ഘട്ടം കിട്ടുമ്പോ മാറിപ്പോകുന്നത് കാണാം. ആത്യന്തികമായിട്ട് നമുക്ക് ആരേ ഉള്ളൂ, ദൈവമേ മാത്രമേ എന്ന ഒരു പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ടാണ് ഈ കഷ്ടതകള് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. പൗലോസ് ആ നിലയിൽ വന്നു, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഞാന് പലപ്പോഴും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവും കൂടെ കണ്ണും കൂടെ ആണ് അവരുടെ ആശ്രയമായിട്ടിരിക്കുന്നത്. ദൈവം മാത്രം ആശ്രയമായിരിക്കുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണത്. മറ്റൊന്നിനും പിടിയില്ലാതെ പിടികൾ വിട്ട് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നു. ഗോഡ് ട്രസ്റ്റ് സംതിങ് എന്നുള്ളത് വിട്ട് ദൈവം മാത്രം, ദൈവം നീ മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന പലതും എന്റെ സ്നേഹിതരെ, എന്റെ സഹപ്രവർത്തകരെ, എന്റെ സഹോദരന്മാരെ, പരീക്ഷണ ഘട്ടങ്ങളിൽ എന്നോടൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നത് പലരും മാറിപ്പോകും. അത് ഞാൻ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ കാണുന്നു. കഥാവിടയിലുള്ളതാസന്റെ വളരെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ഗാനമുണ്ട്, ക്രിസ്തീയ ഗാനമുണ്ട്. അദ്ദേഹം ധാരാളം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം അദ്ദേഹം ജയിച്ച ആ ഗാനത്തിന് പറയുന്നു, കർത്താവേ എനിക്ക് ഒരിക്കലും നീ തരുന്ന ദാനമായിരുന്നു പ്രധാനം. ഇപ്പോഴും എനിക്ക് നീ തരുന്ന ദാനമല്ല, ദാതാവാണ് എനിക്ക് പ്രധാനം. കർത്താവിന് ഒരിക്കലും നീ തരുന്ന അനുഗ്രഹങ്ങളായിരുന്നു എനിക്ക് പ്രധാനം. പക്ഷെ ഇന്ന് അവർക്ക് ആ അനുഗ്രഹം തരുന്ന നിന്നാണ്. കർത്താവിന് ഒരിക്കലും നീ തരുന്ന രോഗസൂക്ഷ്മമായിരുന്നു എനിക്ക് പ്രധാനം. പക്ഷെ ഇന്ന് എനിക്ക് സൗഖ്യദായകനെ മക്കള്. കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നല്ലതാണ്. അവിടുന്ന് തരുന്ന രോഗസൗഖ്യം, അവിടുന്ന് തരുന്ന നന്മകള്, അവിടുന്ന് തരുന്ന ദാനങ്ങൾ, ഇതെല്ലാം നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ ആശ്രയം ഇതിനൊക്കെ അപ്പുറത്ത് കർത്താവിൽ മാത്രമാണോ ഇതെല്ലാം നമുക്ക് തരുന്ന കർത്താവ്, ആ സൃഷ്ടാവ്, ആ ദാതാവ് അവനിൽ മാത്രമാണോ? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതാ നോക്കുക. പൗലോസ് പറയുന്നു, ഞാൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം, ഓ ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ തക്കവണ്ണം അവനെ ആ നിലയിലെ കഷ്ടങ്ങൾ സജ്ജമാക്കി കൊടുത്തു. നോക്കുക അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. രണ്ടാമത് എന്ത് സംഭവിച്ചു? രണ്ടാമത് ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ തക്കവണ്ണം എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് തുടരുകയാണ്, ഞങ്ങൾ മരിക്കും എന്നും ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്നും ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താഴ്മയുടെ ഏറ്റവും താഴത്തെ പടി എന്ന് പറയുന്നത് എന്താ? മരണമാണ്. പൗലോസ് ഇവിടെ ഇതാ, ഞാൻ മരിച്ചത് തന്നെ ഞങ്ങൾ മരിക്കും ആ നിലയിൽ താൻ എത്തിച്ചേർന്നു. താഴ്മയുടെ ഏറ്റവും താഴത്തെ പടിയിൽ എത്തിച്ചേർന്നു. ഓ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ തന്നെത്താൻ താഴ്ത്തി. ഓ മരണത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ബലവും മാറി കർത്താവേ നീ മാത്രമേ ഉള്ളൂ, അതുപോലെ ഞാൻ തീർത്ഥം വിളിക്കുകയാണ്. മരണത്തിന്റെ അവസ്ഥ മരിക്കുന്ന ഒരാൾക്ക് എന്തില്ല? അവനെ പിന്നെ സ്വയപാഠമില്ല. മരിക്കുന്നവരെ മാത്രമേ ഉള്ളൂ അവന് ബലം. മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരത്തിന് എന്തില്ല? അതിന് ബലമില്ല. പൗലോസ് ഇതാ ആ നിലയിലെത്തി എന്നാണ് പൗലോസ പറയുന്നത്. കഷ്ടങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് സ്വന്തം ബലം നഷ്ടപ്പെട്ടവനായിട്ട് മരണത്തിന്റെ അവസ്ഥയിൽ എത്തിയവനായി. മരിച്ച ഒരാളെ ആർക്ക് മാത്രമേ ജീവിപ്പിക്കാനൊക്കുള്ളൂ? മരണത്തിൽ നിന്ന് ഉയർത്തിക്കുന്ന ദൈവത്തിന് മാത്രമേ ജീവിപ്പിക്കാനായിട്ടൊക്കുള്ളൂ. നോക്കുക, പൗലോസ് തന്റെ സ്വന്തം ബലം എല്ലാം അസ്തമിച്ചവനായിട്ട് മരണത്തിൽ നിന്ന് വിളിച്ച് ഉയർത്തിക്കുന്ന ദൈവത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ച് എല്ലാത്തിനെയും ഉള്ളതുപോലെ ആ നിലയില് തന്റെ വാക്കാലെ കൽപ്പിച്ച് ഉണ്ടാക്കുന്ന ആ ദൈവത്തിൽ മാത്രം ബലമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പൗലോസ് കടന്നുപോയി. ഇതാ അവൻ പറയുന്നു, ഞങ്ങൾ മരിക്കും. താൻ ആ നിലയിൽ മുറുകപ്പെട്ടവനായി സ്വയബലം നഷ്ടപ്പെട്ടവനായിട്ട് പൗലോസ് ആയിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം പലപ്പോഴും ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോഴും ഒരു സഹോദരനെ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ ഞങ്ങളുടെ ബലങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങളുടെ ബലങ്ങളെ നമുക്ക് കാണിച്ചു തരണം. നമുക്കൊക്കെ നമ്മുടേതായ പലതരത്തിലുള്ള ബലങ്ങളുണ്ട്. പണമാണോ? ഓ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ അതൊരു ബലമായി തീരാ. ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവർക്ക് അത് തന്നെ ഒരു ബലമായി തീരാ. നല്ലൊരു ശുശ്രൂഷ ഉള്ളവർക്ക് അത് തന്നെ അവരുടെ ഒരു ബലമായി തീരാ. പൗലോസിന് ഏതെല്ലാം തരത്തിൽ പ്രശംസിപ്പാനായിട്ടുണ്ടായിരുന്നു, പക്ഷെ പൗലോസ് അതെല്ലാം വിട്ട് ഒരു മരിച്ചവനെ പോലെ ആയിത്തീർന്നു. സ്വയബലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ആ നിലയിലായി തീർന്നു. എന്തിനാ ഇങ്ങനെ ബലഹീനനാകുന്നത്? ബലം എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ബലഹീനരാക്കി തീർക്കുന്നത്? ഓ, അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ബലഹീനതയിലാണ് ദൈവമേ അവിടുത്തെ ശക്തി എന്നെ നിലനിടുന്നത്, എന്നെ സഹായിക്കുന്നത്. നമുക്കറിയാം, നമുക്കിതെല്ലാം ഇതിന്റെ ഒരു തിയറട്ടിക്കൽ ലെവലില്, സിദ്ധാന്തപരമായ ഒരു തലത്തില് നമുക്കിത് പലതും അറിയാം. പക്ഷേ സ്വയബലത്തിൽ നിന്നുള്ള മോചനം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ആ കൊച്ചുകുഞ്ഞ്, 5-6 വയസ്സുള്ള കൊച്ചുകുഞ്ഞ്, അവന് അവന്റെ പിതാവും കൂടെ പൂന്തോട്ടത്തിൽ ജോലിയെടുക്കുമ്പോൾ അവൻ വലിയ ഉത്സാഹിയ. അപ്പനോട് പറയും, അപ്പ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പം പറയും, നിന്നെ കൂടെ ഞാൻ സഹകരിപ്പിക്കാം. ആ അപ്പനെന്ത് ചെയ്യാ? അപ്പനെ ഒരു ചെറിയ ഉന്തുവണ്ടിയില് മണ്ണെടുത്ത്, ഓ മണ്ണ് പൂന്തോട്ടത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഉന്തുവണ്ടിയിൽ മണ്ണ് നിറച്ച് അതിനായിട്ട് പോവുകയാണ്. പോകുമ്പം ഈ മകനെ കൂടെ, 5-6 വയസ്സുള്ള കൊച്ചു മോനെ കൂടെ ഇതിനകത്ത് സഹകരിപ്പിക്കാൻ വേണ്ടി അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഉന്തുവണ്ടിയുടെ പിടിയിൽ നീ പിടിച്ചോ, ഞാൻ കാണിക്കോ എന്നാ പറഞ്ഞു. കൊച്ചുമോന് അവൻ വലിയ ഉത്സാഹമായി, എന്നെ ഈ കാര്യത്തിൽ ഏർപ്പാടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ ഉന്തുവണ്ടിയുടെ പിടിയിൽ പിടിച്ചു. പക്ഷേ കുഞ്ഞു തള്ളിയാലും നീങ്ങിയില്ല എന്ന് അപ്പനറിയാം. അപ്പൻ എന്ത് ചെയ്തു? അപ്പന്റെ ബലമുള്ള കരം ഈ ബലഹീനമായ കുഞ്ഞിന്റെ കൈയുടെ മേളിൽ വെച്ച് രണ്ടുപേരും കൂടെ ആ പിതാവ് മുന്നോട്ട് തള്ളി വണ്ടി മുന്നോട്ട് നീങ്ങി. കുറേ സന്തോഷമായി, നോക്കുക, ഞാൻ തള്ളിയപ്പോ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. പക്ഷെ സത്യത്തിൽ ആരാണ് തള്ളിയത്? പിതാവാണ്. പിതാവിന്റെ ബലമുള്ള കരങ്ങള്, ആ ബലഹീനമായ കുഞ്ഞിന്റെ കരങ്ങളുടെ മേലിരുന്നപ്പോഴാണ് അത് മുന്നോട്ട് നീങ്ങി. ശ്രീമന്ത്രി, അതിന് പകരം ആ കുഞ്ഞ് അത് വിട്ടുകൊടുക്കാതെ അപ്പം മാറി നിന്നു, ഞാനിപ്പോ തള്ളിയേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ വണ്ടി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയല്ല. നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം അതാ, നമ്മൾ അത് വിട്ടുകൊടുക്കുന്നില്ല. കർത്താവെ, എന്റെ ബലഹീനമായ കരത്തിന് മേലില് നീ നിന്റെ കരം വെച്ച് മുന്നോട്ട് നടത്തണമേ എന്നുള്ള നിലയിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. സഹോദര സഹോദരി, നിങ്ങളാണ് എത്രത്തോളം ബലഹീനരായി തീരുമാനം, അത്രത്തോളമാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലെ വ്യാപരിക്കുക, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക. പൗലോസിന അവന് ആ നിലയിലായിത്തീരുന്നു. ആ കഷ്ടത അവനെ സംബന്ധിച്ച് അത് ചെയ്തു. മൂന്നാമതോ അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരിക. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങളിൽ അവനിൽ ആശവിച്ചിരിക്കരുത്. പൗലോസിന് ഭാവിയെക്കുറിച്ചൊരു വലിയൊരു ആശ, വലിയൊരു പ്രത്യാശ നൽകാനും ഈ കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതല് അവനെ സംബന്ധിച്ചിടത്തോളം ഇടയാക്കി. അവൻ എന്താ പറയുന്നത്? ഈ കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയില്ല ചെയ്യുന്നത്. ഞങ്ങളെ ഇവിടെ വിടുവിച്ചെങ്കിൽ ദൈവം മേലാലും വിടുവിക്കും. താന് തന്റെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. ദൈവമേ, നീ എന്നെ ഇവിടെ ഈ ഭരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, ഇനിയും വിടുവിക്കുകയും ചെയ്യുമല്ലോ, മേലാലും വിടുവിക്കുമല്ലോ. നോക്കുക, ഭാവിയിലേക്ക് പ്രത്യാശയുടെ ഒരു ഇൻഡിപ്പം നടത്തുക ചെയ്യും. ഇന്നത്തെ കാലത്ത് ധാരാളം ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ അതിന്റെ പരസ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോ അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഭാവിയിലേക്ക് എന്ത് വേണം, ഭാവിയിലേക്ക് ഇൻഡിപ്പ് വെക്കണം. ആ നിങ്ങൾ അത് ഡെപ്പോസിറ്റ് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. പൗലോസ് ഇവിടെ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇത് ആ ഭാവിയിലേക്ക് ഇൻഡിപ്പ് നടത്തുക ചെയ്യുന്നത്. എന്താ? നേരം വിടുവിച്ചു. ഞാൻ പൗലോസ് ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴോ അവനെപ്പോഴും ഈ വെള്ളത്തേക്ക് തിരിഞ്ഞു, എന്നെ കഴിഞ്ഞ ദിവസം വിടുവിച്ചതിന്റെ കർത്താവ്, അവൻ എന്നെ വിടുവിച്ചു, ഇപ്പോൾ ഉടനേക്കും നേരാലും വിടുവിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ധൈര്യമാണോ? നമുക്ക് ആ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി അതിൽ നിന്ന് ഒരു വിടുതല് നേടുമ്പോഴേ ദൈവത്തെക്കുറിച്ച് ആ നിലയിൽ ഒരു പ്രത്യാശ നമുക്ക് ലഭിക്കുകയുള്ളൂ. പൗലോസിനെ സംബന്ധിച്ച് അവന്റെ പ്രത്യാശ ആശ ബലപ്പെടുന്ന രംഗമാണ് കാണുന്നത്. എബ്രായത്തിന്റെ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ആ പ്രത്യാശ എന്തായിട്ടാണ് അവിടെ പറയുന്നത്? ഒരു നങ്കൂര എന്നുള്ള നിലയിലാണ് അവിടെ പറയുന്നത്. പ്രത്യാശ അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു നങ്കൂര എന്നുള്ള നിലയിൽ അത് പറയുന്നു. അതിന്റെ 19-ാം വാക്യം, ഓ നമുക്ക് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകും. ഈ പ്രതീക്ഷകള് പൗലോസ് ഭാവിയിലേക്ക് വെക്കുമ്പോ ആ ഒരു നങ്കൂരം പോലെ അവന്റെ കപ്പലാണ് അത്. ആ വിശ്വാസത്തിന്റെ ആ ശോധനയിലെല്ലാം തിരിച്ചു കൊടുത്തു കാര്യം കഴിയാൻ തവണ ദൈവം അഭിനയിച്ചു. ഇപ്പൊ വെറുതെക്കോ മേലാലും വിരുവയ്ക്കും. ആ അതെ, ഈ നങ്കൂരമിട്ട കപ്പലുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നങ്കൂരമിട്ടപ്പോ അതിന്റെ ആ ചങ്ങല താഴേക്ക് ചെന്ന് കടലിന്റെ അടിത്തട്ടില് അത് പതിപ്പിക്കപ്പെട്ടിരിക്കുക. പക്ഷെ ഈ കാറ്റിലും ഓളിലും പെട്ട് കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുമ്പോ കപ്പലിലിരിക്കുന്ന ഒരാൾ നോക്കിയാല് ചങ്ങല എവിടെ ഒരേ കാണാനായിട്ടുള്ളൂ. ആ ഉപരിതലത്തിൽ മാത്രമേ കാണാനായി പൊക്കുള്ളൂ. ആ ജലത്തെ കീറി മുറിച്ച് താഴേക്ക് പോയിരിക്കുന്ന ആ ചങ്ങല അവന്റെ ദൃഷ്ടിയിൽ പെടുന്നില്ല. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതാണ്, ആ ജലോപരിതലത്തിന് താഴേക്ക് പോകുന്നതാണ്. പക്ഷെ അവന്റെ ദൃഷ്ടി ഇവിടെ വരെ മാത്രമേ ചൊല്ലുകയുള്ളൂ, ഇവിടെ വരെ മാത്രമേ ആ ജലോപരിതലത്തിൽ മാത്രമേ ഈ ചങ്ങല കാണാനൊക്കുള്ളൂ. പക്ഷേ അതിനും താഴേക്ക് 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 ചെന്ന് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അത് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിവിടെ ഈ ദാപോസ് പറയുന്നു, എബ്രായ ലേഖനകാരൻ പറയുന്നു, അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് സ്വർഗത്തിൽ ചെന്ന് ആ നിലയിൽ ഉറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യാശയാണ്. സഹോദരി സഹോദരി, നമ്മള് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വർദ്ധിച്ചു വരും. അവിടെ വിടുവിക്കും, മേലാലും വിടുവിക്കും എന്നുള്ള ആ ഉറപ്പ്. പൗലോസ് ആ നിലയിലെ 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അവന് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവനായി തീർന്നു, അവന് മുറുകപ്പെട്ടവനായി തീർന്നു, അതുപോലെ തന്നെ അവന്റെ പ്രത്യാശ വർദ്ധിച്ചു. ഈ കഷ്ടങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഗുണമായി. ദാവീദ് പറഞ്ഞതുപോലെ കഷ്ടങ്ങളിൽ പെട്ടത് എന്നെ സംബന്ധിച്ച് ഗുണമായി എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഇതാ പൗലോസിന് പറയാൻ കഴിയും. എനിക്ക് എന്ത് പറഞ്ഞു, എനിക്ക് ദൈവമേ നീ അല്ലാതെ മറ്റു പലതിലും ഞാൻ പിടിയുണ്ടായിരുന്നു, അത് മാറാനായിട്ട് ഈ കഷ്ടങ്ങൾ സഹായിച്ചു. നിന്നെ മാത്രം പിടിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. കർത്താവ് എനിക്ക് പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറാനായിട്ട്, വലിയൊരളവിൽ മാറാനായിട്ട്, ഓ മരണത്തിന്റെ അവസ്ഥയിൽ എത്താനായിട്ട് എനിക്ക് കഴിഞ്ഞു. എന്റെ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ബലശക്തിയെന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. 3-ാമതാവ് പറയുന്ന കർത്താവെ എന്റെ പ്രത്യാശ വർദ്ധിക്കാനായിട്ട് കഴിഞ്ഞു. ഭാവിയിൽ ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഓ അത് വർദ്ധിച്ചു വരും എന്ന് പൗലോസ് പറയുന്നു. പൗലോസിനെ സംബന്ധിച്ച് കഷ്ടത്തിലായതിന്റെ ഗുണമായി. അത് മാത്രമല്ല, കഷ്ടങ്ങളിൽ പെടുന്ന ആളുകളെ മാത്രമല്ല മറ്റുള്ളവർക്കും അത് പ്രയോജനമാണ്. അതിന്റെ 4-ാമത്തെ വാക്യം നാം പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്താണ് ആ വചനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുക, അതിന്റെ അർത്ഥം എന്താ? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരായിട്ട്. ഇവിടെ ഇതാ പൗലോസ് കഷ്ടത്തിലൂടെ കടന്നു പോയത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നേരെ ഇതുപോലെ കഷ്ടങ്ങളെ കടക്കാൻ പോകുന്ന മറ്റു വിശ്വാസികളെ ശക്തീകരിക്കാനും ആശ്വസിപ്പിക്കാനും അവനൊരു ശുശ്രൂഷയിലൂടെ നൽകുകയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷ. നമുക്ക് പലപ്പോഴും ആളുകൾ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവവചനമൊക്കെ എടുത്ത് ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയാതില്ല എളുപ്പമാണ്. പക്ഷെ അത് പലപ്പോഴും അവരെ സഹായിക്കുകയില്ല. അവരെ സഹായിക്കുന്നത് ഏതാണ്? സഹോദര, ഞാനും ഒരിക്കലും ഈ അനുഭവത്തിലൂടെ കടന്നുപോയി, അന്ന് ഈ വചനം എന്നെ ശക്തീകരിച്ചു, അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഇന്നിന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായി, പക്ഷെ ദൈവം എന്നോട് ഈ നിലയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവന് മുമ്പേ ഇതേ കഷ്ടത്തിലൂടെ കടന്നുപോയ ഒരു സഹോദരൻ അവനോട് അവന്റെ അനുഭവം പങ്കിടുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ ആശ്വാസം വരുന്നത്. പൗലോസാണ് ആ നിലയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കൊടുക്കാനായിട്ടും ഈ കഷ്ടങ്ങളിടെയാണ് നോക്കുക. ഈ കഷ്ടങ്ങളിലൂടെ പൗലോസ് കടന്നുപോയത് കൊണ്ടാണ് ഇന്ന് മറ്റുള്ളവർക്ക് പൗലോസിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്നത്. സഹോദര സഹോദരി, നിനക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, അർത്ഥപൂർണമായിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നിനക്ക് ലഭിക്കണമോ? ലഭിക്കണമെങ്കിൽ നീ ഒന്നാമത് ഇതിലൂടെ കടന്നു പോകണം. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നല്ലോ. നമുക്ക് തുല്യമായിട്ട് പല കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമുക്ക് അവിടുന്ന് ആശ്വാസകാരനായി തീർന്നത് എന്ന് പറയുന്നത് പോലെ, ഓ നമ്മൾ ഈ കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ശുശ്രൂഷ ആ നിലയിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലഭിച്ചവരുടെ അടുത്തേക്ക് എന്തെയും ആളുകൾ നേരെ ചെല്ലും, അന്വേഷിച്ചു വിളക്കിനടുത്തേക്ക് ചിത്രച്ചനങ്ങൾ ചെല്ലുന്ന പോലെ, അല്ലെങ്കിൽ പഞ്ചസാര ഭരണിയുടെ അടുത്തേക്ക് ഉറുമ്പ് ചെല്ലുന്നത് പോലെ അങ്ങ് ചെല്ലും. ഈ അനുഭവങ്ങളിലൂടെ സഹോദര സഹോദരി നീ കടന്നുപോയി ഉടൻ ചെയ്ത് ഒടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഊതിക്കാശിയെ കൊണ്ടുപോലെ നീ നിൽക്കുന്നുണ്ടെങ്കിൽ ആരും പറയണ്ട എന്ത് പറ്റും. ആളുകൾ അവിടെ നിന്നെങ്കിലുമൊക്കെ അന്വേഷിച്ച് നിന്റെ അടുത്തേക്ക് വരും. ഒരു സുഗന്ധം നിന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇതേ അനുഭവത്തിലൂടെ ഈ സഹോദരം കടന്നുപോയി. അവന് ആ അനുഭവം പ്രയോജനമായി തീർന്നു. അവനിൽ നിന്ന് ഞാൻ ആശ്വാസം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് ചിലർ കടന്നു വരും. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയുകയില്ല. അമ്മമാര് ചിലപ്പോ പഞ്ചസാര ഭരണിയുടെ മേളില് കുരുമുളക് കൂടി എന്ന് എഴുതി വെച്ചാല് ഉറുമ്പിനെ തടഞ്ഞു നിർത്താൻ ഒക്കുമോ? ഉറുമ്പിനെ കളിപ്പിക്കാൻ ഒക്കുമല്ല. കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി അമ്മമാര് ചിലപ്പം പഞ്ചസാര ഭരണിക്ക് മേളില് മുളക് കൂടി എന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷേ മണം പിടിച്ചു വരുന്ന ഉറുമ്പിനെ കളിപ്പിക്കാനായിട്ട് ഈ മേലെടുത്തുകൊണ്ടൊന്നും പറ്റിയില്ല. ചിലത് തന്നെ ദുരുപദേശക്കാരെന്നും കുഴപ്പക്കാരെന്നും അവർക്ക് അടുത്ത് പോകല്ലേ എന്നും ഒക്കെ മേലിൽ ചെയ്ത് വെച്ചോട്ടെ. പക്ഷെ നീ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകള് ആ മണം പിടിച്ചിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് നിനക്കുള്ള ഒരു ആശ്വാസമുണ്ട്. നിന്റെ കയ്യില് നീ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി നീ കർത്താവിൽ നിന്ന് നേടിയ പ്രത്യാശ അവരുമായിട്ട് പങ്കിടാനായിട്ട് കഴിയും. നോക്കുക, പൗലോസ കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് കൊരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം, മറ്റു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായി തീർന്നു. അതുപോലെ 11-ാമത്തെ വചനത്തിൽ വരുമ്പോ ഇതാ ദൈവത്തിന് സ്തോത്രമുണ്ടാകാനും ഇടവരുന്നു. അതിന്റെ 11-ാമത്തെ വാക്യം. അപ്പോ പൗലോസ് കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് ആർക്കൊക്കെ പ്രയോജനമുണ്ടായി? പൗലോസിന് പ്രയോജനമുണ്ടായി, മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടായി, ദൈവത്തിന് മഹത്വം ലഭിക്കാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, നാം ഇന്ന് പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഭാവിയില് നമ്മൾ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് ഗുണമായി തീരും. നമുക്ക് മാത്രമല്ല മറ്റ് സഹോദരങ്ങൾക്ക് പ്രയോജനമായി തീരും, ദൈവത്തിന് മഹത്വമായി തീരും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആ നിലയിലേക്ക് കടത്തിവിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ കടന്നുപോയി നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനവും ദൈവത്തിന് മഹത്വവും നമ്മുടെ കഷ്ടങ്ങളായി തീരുമ്പോഴേ നമ്മളൊരു ഓവർകമറായി തീരുകയും ഒരു ജയാളിയായി തീരുകയും. ജയാളി എന്നൊരു വാക്ക് നമ്മൾ കൂടെ പറയാറുണ്ടല്ലോ. എന്താ ജയാളി എന്ന് പറഞ്ഞാൽ? ഓവർകമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കുന്നവനാണ് ഓവർകമർ, ജയാളിയാകുന്നത്. അതേസമയം ഒന്നിലൂടെ കടന്നു പോകാത്തവന് ജയാളിയാകാനായിട്ടൊക്കെയില്ല. സഹോദരൻ, ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലേ നിനക്ക് ഒരു ജയാളിയായി തീരാനായിട്ട് കഴിയുള്ളൂ. അതിന്റെ മേലൊരു ഓവർകമിങ് ആയ ഒരു എക്സ്പീരിയൻസ് നിനക്കുണ്ടാവുകയുള്ളൂ. നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ ദൈവം അവസരങ്ങൾ ഒരുക്കും. അങ്ങനെ അവസരങ്ങൾ ഒരുക്കുമ്പോ നീ ജയാളിയായി തീർന്നു. ഇല്ലേ, എങ്ങനെ അറിയാനായിട്ട് കഴിയും? ലോകത്ത് നമുക്ക് മാത്രമല്ല കഷ്ടങ്ങളുള്ളത്, ലോകത്ത് വിശ്വാസികൾക്ക് മാത്രമല്ല കഷ്ടങ്ങളുള്ളത്, അവിശ്വാസികൾക്കും ദൈവത്തെ അറിയാത്തവർക്കും ഒക്കെ കഷ്ടങ്ങളുണ്ട്. പക്ഷേ അവരാരും ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഒരു ജയാളിയായി തീരുകയല്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരുവൻ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയി ഒരു ജയാളിയായി തീരാനായിട്ട് എത്തുന്നത്. എങ്ങനെയാണ് സഹോദര സഹോദരി നിനക്ക് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കൊരു ജയാളിയായി തീരാൻ ഒക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത് ആ കഷ്ടങ്ങൾ നിനക്ക് പ്രയോജനം ചെയ്യണം. രണ്ടാമത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യണം. മൂന്നാമത് ദൈവത്തിന് മഹത്വം ലഭിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി നീ ഒരു ജയാളിയായി തീരും. നിനക്കെങ്ങനെ പ്രയോജനം ലഭിക്കും? നിന്റെ സ്വയംബലം മാറണം. സ്വയംബലം അതിലൂടെ തകർന്ന് ഇല്ലാതെയാവണം. ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. ഏ ദേവീസിന്റെ പാട്ടുപോലെ, ഒരിക്കലെനിക്ക് ദാനമായിരുന്നു പ്രധാനം, ഇനി എനിക്ക് ദാതാവാണ് പ്രധാനം എന്നുള്ള അവസ്ഥയിലേക്ക് വരണം. ഓ, അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഒരു പ്രത്യാശ വർദ്ധിച്ചു വരുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ കാര്യം വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സേവനം ഇല്ലാതായി തീർന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ദൈവത്തിൽ മാത്രം ആശ്രയം നിൽക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? മറ്റാശ്രയങ്ങളൊക്കെ ക്രമേണ ഇല്ലാതായി. അങ്ങനെ ഈ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ നമ്മൾ ആ കഷ്ടങ്ങളിലൂടെ ഒരു ജയാളിയായി തീർന്നു എന്ന് പറയാനൊക്കെയുള്ളൂ. നമ്മളൊക്കെ പല കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പക്ഷെ നമ്മളൊരു ജയാളിയായി തീർന്നിട്ടുണ്ടോ? അതിലെ ജയാളിയായിട്ടുണ്ടോ? ഓവർകമറായിട്ടുണ്ടോ? അതെങ്ങനെ തെളിയിക്കപ്പെടും? അത് തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ തെളിയിക്കപ്പെടും. നമുക്ക് സ്വയംബലം തകരുകയും ഓ കർത്താവ് മാത്രം ആശ്രയമായിരിക്കുകയും പ്രത്യേകിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കഷ്ടങ്ങൾ കൊണ്ട് ദൈവം ആഗ്രഹിച്ച ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞ് നാം ജയാളിയായി കഴിഞ്ഞു. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരും. അവർക്ക് കൊടുക്കാൻ നമുക്കൊരു സന്ദേശമുണ്ടായിരിക്കും, അവരോട് പങ്കിടാൻ നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലൂടെ ആത്യന്തികമായിട്ട് ദൈവനാമം ഓർക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ഒരു ഭാവിയാണ് നമ്മുടെ മുമ്പിലെ കാത്തിരിക്കുന്നത്. ഇന്ന് സഹോദരൻ പറഞ്ഞത് ഭാവി എന്ന് പറയുന്നത് ഓ എല്ലാം നമ്മുടെ മുമ്പാകെ എല്ലാം ഓ റെഡ് കാർപ്പറ്റിൽ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് കഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കഷ്ടങ്ങളിലൂടെ ദൈവത്തിന് മുഖത്താവും എന്റെ ജീവിതത്തിന് ആ നിലയിൽ കർത്താവിന്റെ സ്വഭാവത്തോട് ഏകീകരിക്കുന്ന അനുഭവത്തിൽ ഒരു ചുവടുകൂടെ മുന്നോട്ട് വരുന്നതും മറ്റുള്ളവർക്ക് ഒരു ശുശ്രൂഷയും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് ഒക്കുമോ? അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ? ഓ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഈ അനുഭവങ്ങളോടൊപ്പം നടക്കാൻ നമ്മുടെ കർത്താവുണ്ട്. ആ തട്ടാന്റെ അനുഭവം ആ സഹോദരി പോയി കണ്ട ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവള് ആ ശ്വസിച്ചുകൊണ്ടിരുന്നപ്പോ ആ തട്ടാന് അത് ഉരുകി എന്ന് എപ്പോഴാണ് അവന് ബോധ്യം വന്നത് എന്ന് തട്ടാനോട് ചോദിച്ചു. തട്ടാൻ പറഞ്ഞു, ഇത് യഥാർത്ഥമായിട്ട് വേണ്ടത്ര ഉരുകിക്കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ വെള്ളിയില് എന്റെ മുഖം ഉരുക്കുന്ന എന്റെ മുഖം പ്രതിഫലിച്ച് കാണത്തക്ക രീതിയിൽ ഉരുകിക്കഴിയുമ്പം എനിക്കറിയാൻ കഴിയുന്ന ആവശ്യത്തിന് ഉരുകി. അങ്ങനെയാണ് ആ തട്ടാൻ പറഞ്ഞത്. അവർക്കതൊരു ഒരു പുതിയ വെളിപ്പാടായിരുന്നു. നമ്മുടെ കർത്താവിന്റെ മുഖം നമ്മിന് ആ നിലയിൽ പ്രതിഫലിച്ച് കാണുന്ന ആ ഒരു ലക്ഷ്യത്തോടെയാണ് അപ്പോഴാണ് അത് പൂർണ്ണമായി തീർന്നു, അതിന്റെ പ്രക്രിയ പൂർണ്ണമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവളെ സംബന്ധിച്ച് ഒരു പുതിയ വെളിപ്പാടായിരുന്നു. അവള് ബൈബിൾ സ്റ്റഡിയിൽ വന്ന് ഈ കാര്യങ്ങൾ പങ്കുവെച്ച് പ്രിയമുള്ളവരെ, ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ സൃഷ്ടാവിന്റെ മുഖം നമ്മള് പ്രതിഫലിക്കണം. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ ഇതിലേക്ക് കടത്തിവിടുന്നത്. അതിന് പകരം ഇതിലൂടെ കടന്നു പോകുമ്പോൾ പുറുപുറുപ്പും നിരാശയും കയ്പും മറ്റുള്ളവരോടുള്ള ആ നിലയിലുള്ള അസൂയയും ഒക്കെയാണോ കടന്നു വരുന്നത്? എന്തെങ്കിലും ഒരു ഓവർകമറല്ല, ഒരു ജയാളിയല്ല. ആ കഷ്ടതയെ കൊണ്ട് ദൈവം ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. നമുക്ക് ദൈവസന്നിധിയിലെ പറയാം, കർത്താവേ എനിക്കെന്റെ ഭാവി എങ്ങനെയുള്ളതാണ് എന്നെനിക്ക് മുൻകൂർ പറയാൻ കഴിയില്ല. നീ തന്നെ പറഞ്ഞല്ലോ കഷ്ടങ്ങൾ ഉണ്ടെന്ന്. കഷ്ടങ്ങൾ വന്നോട്ടെ കർത്താവേ, പക്ഷെ ആ കഷ്ടങ്ങളിൽ എന്തായിട്ട് എന്റെ എന്റെ കഴിവിൽ കടവ കഷ്ടങ്ങൾ നീ തരികയില്ലെന്നാണ് എനിക്ക് ഉറപ്പുണ്ട്. ആ കഷ്ടങ്ങളിലൂടെ ആ കടന്നു കർത്താവേ എന്റെ ജീവിതത്തിൽ മാത്രമാണത് എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണം. എന്റെ സ്വയംഭരണം മാറ്റാനായിട്ട് ഈ കഷ്ടങ്ങളെ ഉപയോഗിക്കണം. അതുപോലെ എന്റെ പ്രത്യാശ വർദ്ധിക്കാനായിട്ടും ഈ കഷ്ടങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ എനിക്കൊരു ജയാളിയായിട്ട് കൊണ്ട് മേൽ തീരണം. കർത്താവെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എനിക്കൊരു ശുശ്രൂഷ ആ നിലയിൽ അപ്പോഴും ഉണ്ടാകുമല്ലോ. കർത്താവേ നിന്റെ നാമത്തിന് എന്റെ ജീവിതം കൊണ്ട് മഹത്വം ഉണ്ടാകുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭാവിയെ ഭയപ്പെടാതിരിക്കാം, കഷ്ടങ്ങളെ പേടിക്കാതിരിക്കാം. കാരണം കർത്താവ് ഒരു ലക്ഷ്യത്തോടെയാണ് നമുക്കിത് അനുവദിക്കുന്നത്. നമുക്ക് ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നോക്കി നമുക്ക് വീഴാതെ നിൽക്കുവാൻ നീ തുണച്ചിങ്ങനെ എന്നാൽ നായകനെ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം.